2024 March 28 വ്യാഴം. ഇന്ന് 1199 മീനം 15. വാർത്തകൾ വായിക്കുന്നത് ജി രവി. മദ്യനയ അഴിമതിക്കേസ് ഇടപെടാൻ വിസമ്മതിച്ച് ഹൈക്കോടതി. കേജ്രിവാളിന് ജാമ്യമില്ല. അറസ്റ്റിൽ കോടതി ഇടപെട്ടില്ല. ഹർജിയിൽ April 3 അന്തിമ തീർപ്പ്. മദ്യനയ അഴിമതിക്കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് അതായത് ED നടപടികളിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. അറസ്റ്റും റിമാൻഡും ചോദ്യം ചെയ്ത് കെജ്രിവാൾ നൽകിയ ഹർജിയിലും ഇടക്കാല ആശ്വാസം ആവശ്യപ്പെട്ടുള്ള ഉപഹർജിയിലും വാദം കേട്ട ജസ്റ്റിസ് സ്വർണകാന്ത് ശർമ്മ ED നോട്ടീസ് അയച്ചു. April 2 മറുപടി നൽകാൻ നിർദ്ദേശിച്ച കോടതി വിഷയം April 3 മാറ്റി. കഴിഞ്ഞ വ്യാഴാഴ്ച അറസ്റ്റിലായ കെജ്രിവാളിൻ്റെ കസ്റ്റഡി അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഇന്നുച്ചയ്ക്ക് 2 റൌസ് അവന്യൂവിലെ പ്രത്യേക കോടതിയിൽ ഹാജരാക്കും. അറസ്റ്റിനെതിരെ കെജ്രിവാൾ നൽകിയ ഹർജിയുടെ പകർപ്പ് നൽകിയില്ലെന്നും മറുപടി നൽകാൻ കൂടുതൽ സമയം വേണമെന്നും ED വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു വാദിച്ചു. 23 നൽകിയ ഹർജിയുടെ പകർപ്പ് കഴിഞ്ഞ ദിവസമാണ് ലഭിച്ചതെന്ന് പറഞ്ഞു. കെജ്രിവാളിന് വേണ്ടി ഒന്നിലേറെ അഭിഭാഷകർ ഹാജരാകുന്നതിനെയും അദ്ദേഹം എതിർത്തു. കെജ്രിവാളിന് വേണ്ടി ഹാജരായ അഭിഷേക് സിംഗ്വി രൂക്ഷ വിമർശനമാണ് ED ഉയർത്തിയത്. കെജ്രിവാളിനെ രാഷ്ട്രീയമായി ദുർബലപ്പെടുത്താനുള്ള നീക്കം മാത്രമാണിത്. കേസിൽ കൊടുക്കാൻ പാളയത്തിലുള്ളവരെ തന്നെ ഒറ്റുകാരാക്കി. അവരുടെ മൊഴികൾ വിശ്വാസയോഗ്യമല്ല. നിയമവിരുദ്ധമായ അറസ്റ്റാണെങ്കിൽ ഒരു ദിവസം പോലും തടവിൽ കഴിയുന്നത് ന്യായീകരിക്കാനാകില്ല. കൂടുതൽ സമയം നീട്ടി ചോദിക്കുന്നതിലൂടെ ED അവരുടെ ഗൂഢോദ്ദേശ്യം വെളിപ്പെടുത്തുകയാണെന്നും സിംഗ്വി വാദിച്ചു. കെജ്രിവാളിൻ്റെ വെളിപ്പെടുത്തൽ ഇന്ന് കോടതിയിൽ. മദ്യനയ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് കോടതിയിൽ വെളിപ്പെടുത്തുമെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ സുനിത പറഞ്ഞു. അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. അന്വേഷണത്തിൽ പണമൊന്നും ED കണ്ടെത്തിയിട്ടുമില്ല. കെജ്രിവാളിൻ്റെ അറസ്റ്റിന് ശേഷം പുറത്തുവിടുന്ന 2 വീഡിയോ സന്ദേശത്തിലാണ് സുനിത ഇക്കാര്യങ്ങൾ ആരോപിച്ചത്. ED കസ്റ്റഡിയിലുള്ള കെജ്രിവാൾ പല ശാരീരിക പ്രശ്നങ്ങളും നേരിടുന്നുവെന്നും അദ്ദേഹത്തിന് പ്രമേഹത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെന്നും സുനിത പറഞ്ഞു. സുനിതയുടെ വീഡിയോ സന്ദേശത്തെ വിമർശിച്ച് BJP രംഗത്തെത്തി. 28 മുൻപുള്ള കേസ് സഞ്ജീവ് ഭട്ട് കുറ്റക്കാരനെന്ന് കോടതി. BJP സർക്കാരിൻ്റെ നിശിത വിമർശകനായ മുൻ IPS ഉദ്യോഗസ്ഥൻ സഞ്ജീവ് ഭട്ടിനെ 28 മുൻപുള്ള കേസിൽ കുറ്റക്കാരനെന്ന് ഗുജറാത്ത് പാലൻപൂരിലെ സെഷൻസ് കോടതി വിധിച്ചു. അഭിഭാഷകനെ ലഹരിമരുന്ന് കേസിൽ കുടുക്കാൻ ശ്രമിച്ചെന്ന 1996 സംഭവവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇത്. ശിക്ഷ ഇന്ന് പ്രഖ്യാപിക്കും. ബനാസ്കാന്ത SP ആയിരിക്കെ സുമേർ സിംഗ് രാജപുരോഹിത എന്ന അഭിഭാഷകനെ ലഹരിമരുന്ന് കേസിൽ കുടുക്കാൻ ശ്രമിച്ചെന്നായിരുന്നു കേസ്. ഇതിന് സഞ്ജീവ് ഭട്ടിൻ്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നുവെന്നും സുമീറിനെ രാജസ്ഥാനിൽ നിന്ന് പോലീസ് തട്ടിക്കൊണ്ടുപോയതാണെന്നും കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. അഭിഭാഷകൻ്റെ ഹർജിയിൽ അന്വേഷണം പൂർത്തിയാക്കാൻ 2018 ഗുജറാത്ത് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. പൊതു തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ പത്രികകൾ ഇന്നു മുതൽ. 3 അവധി പത്രിക നൽകാൻ 5. ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രികകൾ കേരളത്തിൽ ഇന്നു മുതൽ നൽകാം. അവസാന തീയതി April 4. അവധി ദിനങ്ങളായ March 29, 31, April 1 തീയതികളിൽ പത്രിക സമർപ്പിക്കാനാകില്ല. സൂക്ഷ്മ പരിശോധന April 5 നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി April 8. വോട്ടെടുപ്പ് 26 അന്ന് സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചു. വോട്ടെണ്ണൽ June 4. കേരളമുൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലെ 88 സീറ്റുകളിലാണ് ഇന്നു മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത്. കലാമണ്ഡലത്തിൽ ആൺകുട്ടികൾക്കും മോഹിനിയാട്ടം. കേരള കലാമണ്ഡലത്തിൽ ഇനി ആൺകുട്ടികൾക്കും മോഹിനിയാട്ടം പഠിക്കാം. പുതിയ അധ്യയന വർഷം മുതൽ കലാമണ്ഡലത്തിൽ ലിംഗഭേദമില്ലാതെ എല്ലാവർക്കും പ്രവേശനം നൽകുമെന്ന് ഭരണസമിതി അറിയിച്ചു. ഭരതനാട്യം, കുച്ചിപ്പുടി, തിയേറ്റർ ആൻഡ് പെർഫോമൻസ് കോഴ്സുകൾ ആരംഭിക്കുമെന്നും വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ പറഞ്ഞു. 11 ഭരണസമിതിയിലെ പുതിയ അംഗങ്ങളായ ഡോക്ടർ നീന പ്രസാദ്, കലാമണ്ഡലം ശിവൻ നമ്പൂതിരി, ഡോക്ടർ കലാമണ്ഡലം ലത എടവലത്ത്, AV സതീഷ് എന്നിവർ ഇന്നലെ ചുമതലയേറ്റു. ഗാസ. ഇസ്രായേൽ ബോംബിംഗ് തുടരുന്നു. 76 പലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു. വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുല്ല റോക്കറ്റ് ആക്രമണം. കഴിഞ്ഞ 24 ഗാസയിൽ ഇസ്രായേൽ ബോംബിങ്ങിൽ 76 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. റഫയിലെ 3 വീടുകളിലാണ് ബോംബിട്ടത്. വടക്കൻ ഇസ്രായേൽ ലെബനൻ അതിർത്തിയിലും സംഘർഷം കനത്തു. കഴിഞ്ഞ ദിവസം ലെബനനിൽ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഹിസ്ബുല്ല വടക്കൻ ഇസ്രായേലിലെ അതിർത്തി പട്ടണമായ ക്രിയത്ത് ഷമോണിയയിൽ കനത്ത റോക്കറ്റാക്രമണം നടത്തി. ഇസ്രായേൽ ആക്രമണത്തിൽ 7 പേരാണ് കൊല്ലപ്പെട്ടത്. ഹിസ്ബുല്ലയുടെ തിരിച്ചടിയിൽ 1 കൊല്ലപ്പെട്ടു. ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ 32,499 പേർ കൊല്ലപ്പെട്ടു. 74,889 പേർക്ക് പരിക്കേറ്റു. രാജ്യാന്തര സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന് ഹമാസിന് സന്ദേശം നൽകാനാണ് US യാത്ര റദ്ദാക്കിയതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു പറഞ്ഞു. UN രക്ഷാസമിതിയിൽ വെടിനിർത്തൽ പ്രമേയം US വീറ്റോ ചെയ്യാതിരുന്നത് അങ്ങേയറ്റം തെറ്റായിപ്പോയി എന്ന് നെതന്യാഹു ആവർത്തിച്ചു. ഹമാസിനെതിരെയുള്ള സൈനിക നടപടിക്കിടെ ഇസ്രായേൽ സൈന്യം ഗാസയിൽ വംശഹത്യ നടത്തിയെന്ന് UN മനുഷ്യാവകാശ വിഭാഗം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ആരോപിച്ചു. വെസ്റ്റ് ബാങ്കിലെയും ഗാസയിലെയും മനുഷ്യാവകാശ ലംഘനങ്ങളെപ്പറ്റി പഠിച്ച UN പ്രതിനിധി ഫ്രാൻസിസ്ക അൽബാനീസാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതിനിടെ ഹമാസിന് ധനസഹായം നൽകിയെന്നാരോപിച്ച് 3 സ്ഥാപനങ്ങൾക്കും 2 വ്യക്തികൾക്കുമെതിരെ US UK ഉപരോധം ഏർപ്പെടുത്തി. ബാൾട്ടിമോർ അപകടം, 6 തൊഴിലാളികളും മരിച്ചു. കപ്പലിൻ്റെ ബ്ലാക്ക് ബോക്സ് പരിശോധനയ്ക്ക്. US ബാൾട്ടിമോറിൽ ചരക്ക് കപ്പലിടിച്ചു പാലം തകർന്നതിനെ തുടർന്ന് പുഴയിൽ കാണാതായ 6 തൊഴിലാളികളും മരിച്ചതായി സ്ഥിരീകരിച്ചു. കപ്പൽ വന്നിടിക്കുമ്പോൾ ഇവർ ഫ്രാൻസിസ് കോട്ട് കീ ബ്രിഡ്ജിൽ അറ്റകുറ്റപ്പണിയിലായിരുന്നു. മുങ്ങൽ വിദഗ്ധരുടെ സംഘം മൃതദേഹങ്ങൾക്കായി തിരച്ചിൽ തുടരുന്നു. അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി കപ്പലിൻ്റെ ബ്ലാക്ക് ബോക്സ് പരിശോധനയ്ക്കയച്ചു. തുറമുഖം വിട്ട് 6 മണിക്കൂറിനകം കപ്പലിലെ വൈദ്യുതി പൂർണ്ണമായി നിലയ്ക്കുകയും എൻജിൻ പ്രവർത്തനരഹിതമാവുകയും ചെയ്തു. ഇതോടെ നിയന്ത്രണമറ്റ് വെള്ളത്തിലൊഴുകിയ കപ്പൽ ചൊവ്വാഴ്ച പുലർച്ചെ 1:30 പാലത്തിൽ ചെന്നിരിക്കുകയായിരുന്നു. അപകടത്തിന് മുൻപേ അപായ സന്ദേശം നൽകി പാലത്തിലെ ഗതാഗതം നിർത്തിവെപ്പിക്കാൻ അധികൃതരെ സഹായിച്ചതിന് കപ്പലിൻ്റെ 2 പൈലറ്റുമാരെയും ജീവനക്കാരെയും US പ്രസിഡന്റ് ജോ ബൈഡൻ അഭിനന്ദിച്ചു. പാലം ഫെഡറൽ സർക്കാരിൻ്റെ ചെലവിൽ പുനർനിർമ്മിക്കുമെന്നും ബൈഡൻ പറഞ്ഞു. പാലക്കാട് സ്വദേശി രാജേഷ് ഷുണിയുടെ ഉടമസ്ഥതയിലുള്ള സിനർജി മറൈൻ ഗ്രൂപ്പാണ് കപ്പലിൻ്റെ മാനേജിംഗ് കമ്പനി. സിനർജിയുടെ സിംഗപ്പൂർ ഓഫീസിനാണ് അപകടത്തിൽപ്പെട്ട കപ്പലിൻ്റെ നടത്തിപ്പ്. തൊഴിലുറപ്പ് വേതനം പുതുക്കി, ഇനി 346 രൂപ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം പുതുക്കി. കേരളത്തിലെ തൊഴിലാളികളുടെ നിരക്ക് നിലവിലുള്ള 333 രൂപയിൽ നിന്ന് 346 രൂപയായി 13 രൂപയുടെ വർധന. അതേസമയം കഴിഞ്ഞ വർഷം 22 രൂപയുടെ വർധനയാണ് കേരളത്തിന് ലഭിച്ചതെങ്കിൽ ഇക്കുറി അതിൽ കുറവ് വന്നു. പുതിയ നിരക്കുകൾ 1 April പ്രാബല്യത്തിൽ വരും. പുതുക്കിയ നിരക്കനുസരിച്ച് ഹരിയാനയിലാണ് ഏറ്റവും ഉയർന്ന വേതനം, 374 രൂപ. യുവ വോട്ടർമാരിൽ കൂടുതൽ പുരുഷന്മാർ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യുവ വോട്ടർമാരിൽ പുരുഷന്മാർക്ക് മുൻതൂക്കം. മൊത്തം വോട്ടർമാരിൽ സ്ത്രീകളുടെ എണ്ണം കൂടുതലായിരിക്കുമ്പോഴാണ് 18 മുതൽ 19 വയസ്സ് വരെയുള്ള വോട്ടർമാരിൽ യുവാക്കൾക്ക് മേൽക്കൈ. യുവ വോട്ടർമാരിൽ 241,437 പേർ യുവാക്കളാണെങ്കിൽ 189,480 പേർ യുവതികളാണ്. 18 പേർ ട്രാൻസ്ജെൻഡർമാരാണ്. ആകെ 3.90 ലക്ഷം യുവ വോട്ടർമാരുണ്ടെന്നാണ് ഏറ്റവും പുതിയ കണക്ക്. യുവ വോട്ടർമാരുടെ എണ്ണത്തിൽ മുൻപിൽ മലപ്പുറം ജില്ലയും 2 സ്ഥാനത്ത് കോഴിക്കോടുമാണ്. കുറവ് വയനാട്ടിൽ. ടോൾ നിരക്ക് കൂട്ടി, കാറിന് 170 രൂപ. ബാംഗ്ലൂരു മൈസൂരു എക്സ്പ്രസ് വേ യാത്രയ്ക്ക് ചെലവേറും. കേരളത്തിലേക്കുള്ള യാത്രക്കാർ ഉൾപ്പെടെ ആശ്രയിക്കുന്ന ബാംഗ്ലൂരു മൈസൂരു എക്സ്പ്രസ് വേയിൽ 1 April ടോൾ നിരക്ക് വീണ്ടും കൂട്ടുന്നു. കാറുകൾ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങൾക്ക് ഒരു ദിശയിലേക്കുള്ള നിരക്ക് 165 രൂപയിൽ നിന്ന് 170 രൂപയായും ഇരുവശങ്ങളിലേക്ക് ഒറ്റ ദിവസത്തെ യാത്രയ്ക്ക് 250 രൂപയുണ്ടായിരുന്നത് 255 ആയും വർദ്ധിപ്പിച്ചു. പ്രതിമാസ പാസ് 5,575 രൂപയിൽ നിന്ന് 5,715 രൂപയാകും. ടോൾ കൂടുന്നതോടെ കേരള കർണാടക RTC, സ്വകാര്യ ബസ് എന്നിവയിലെ ടിക്കറ്റ് നിരക്കും കൂട്ടിയേക്കും. നേരത്തെ 2 തവണ ടോൾ നിരക്ക് കൂടിയപ്പോഴും കർണാടക RTC 25 രൂപ വരെ ടിക്കറ്റ് നിരക്ക് കൂട്ടിയിരുന്നു. കഴിഞ്ഞ വർഷം മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത 118 കിലോമീറ്റർ പാതയിലെ ടോൾ നിരക്ക് 3rd തവണയാണ് വർദ്ധിപ്പിക്കുന്നത്. ശുഭദിനം, നന്ദി.